2024 മാർച്ച് 25 തിങ്കൾ. ഇന്ന് 1199 മീനം 12. വാർത്തകൾ വായിക്കുന്നത് ജി രവി. 4 വർഷ ബിരുദം 5 സർവകലാശാലയിൽ ജൂലൈ മുതൽ. കേരള എം ജി കാലടി, കണ്ണൂർ, കാലിക്കറ്റ് വാഴ്സിറ്റികളിൽ പൊതുസമയക്രമം. കേരളത്തിലെ സർവകലാശാലകളിൽ ഏകീകൃത അക്കാദമിക് കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 1 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കമാകും. കേരള എം ജി കാരടി, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലാണ് ആദ്യമായി ഏകീകൃത അക്കാദമിക് കലണ്ടർ നടപ്പാക്കുന്നത്. ജൂണിൽ പ്രവേശനത്തിന് വിജ്ഞാപനമിറങ്ങും. ക്ലാസുകൾ തുടങ്ങുന്നത്, പരീക്ഷാ ഫലപ്രഖ്യാപനം, അവധി തുടങ്ങിയവയ്ക്കെല്ലാം ഇതിലൂടെ ഏകീകൃത രൂപമാകും. അക്കാദമിക് കലണ്ടർ രൂപീകരിക്കാൻ കേരള സർവകലാശാല രജിസ്ട്രാർ കൺവീനറും മറ്റ് സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ അംഗങ്ങളുമായി സമിതി രൂപീകരിച്ചു. ഏപ്രിൽ 15 മുൻപ് സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. 4 വർഷ ബിരുദ പ്രോഗ്രാം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകലാശാല പ്രതിനിധികളുടെ യോഗം ചേർന്നിരുന്നു. എം ജി കാലിക്കറ്റ് സർവകലാശാലകൾ 4 വർഷ പ്രോഗ്രാമുകളുടെ സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. കേരള കണ്ണൂർ സർവകലാശാലകൾ അവസാനഘട്ടത്തിലാണ്. കോളേജ് തലത്തിലും സർവകലാശാലാ തലത്തിലും പ്രോസ്പെക്ട്സ് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഒരു കലാശാലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനുള്ള നടപടികൾ ഏകീകൃത കലണ്ടർ വരുന്നതോടെ എളുപ്പത്തിലാകും. കേജ്രിവാളിൻ്റെ അറസ്റ്റ്, പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. 31 ഡൽഹിയിൽ ഇന്ത്യാ സഖ്യം റാലി. ED കസ്റ്റഡിയിലിരിക്കെ കേജ്രിവാളിൻ്റെ ആദ്യ ഉത്തരവ്, ജലപ്രശ്നത്തിന് പരിഹാരം കാണാൻ. മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഇന്ത്യാ സഖ്യത്തിൻ്റെ മഹാറാലി 31 ഡൽഹി രാംലീല മൈതാനത്ത് നടക്കും. ആം ആദ്മി പാർട്ടി ഡൽഹി കൺവീനറും മന്ത്രിയുമായ ഗോപാൽ റായ്, ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലി, ഡൽഹി മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സുഭാഷ് ചോപ്ര, ഡൽഹി CPM സെക്രട്ടറിയേറ്റ് അംഗം രാജീവ് കൻവർ തുടങ്ങിയവർ ചേർന്നാണ് സമരപ്രഖ്യാപനം നടത്തിയത്. കേജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതിനിടെ ED കസ്റ്റഡിയിലിരുന്നും ഭരണം തുടരുന്ന അരവിന്ദ് കേജ്രിവാൾ ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. കസ്റ്റഡിയിലിരിക്കെ കേജ്രിവാൾ നൽകുന്ന ആദ്യ ഉത്തരവാണ് ഇത്. അറസ്റ്റിലായെങ്കിലും കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുറ്റം തെളിയിക്കപ്പെടാത്തതിനാൽ സ്ഥാനത്ത് തുടരുന്നതിന് തടസ്സമില്ലെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കസ്റ്റഡിയിൽ നിന്നുള്ള കേജ്രിവാളിൻ്റെ കത്ത് തിരക്കഥയുടെ ഭാഗമാണെന്ന് BJP ആരോപിച്ചു. ഈ മാസം 28 വരെയാണ് കേജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കേന്ദ്രം ഫണ്ട് തടയുന്നു, കേരളത്തിന് പിന്നാലെ കർണാടകയും സുപ്രീംകോടതിയിൽ. കേരളത്തിന് പിന്നാലെ കർണാടകയും കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു. സംസ്ഥാനത്തെ വരൾച്ച നേരിടാൻ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഫണ്ട് നൽകാൻ കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. കേന്ദ്ര സഹായം നൽകാതിരിക്കുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമായി പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 236 താലൂക്കുകളിൽ 223 വരൾച്ച ബാധിച്ചു. 48 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചു. ഏകദേശം 35,162 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും കർണാടക ചൂണ്ടിക്കാട്ടി. 18,171 കോടി രൂപയാണ് കേന്ദ്ര സഹായമായി ചോദിച്ചിരിക്കുന്നത്. ലക്ഷം കവിഞ്ഞ് കുഞ്ഞെഴുത്തുകൾ. 1-ാം ക്ലാസ്സുകാരുടെ തിരഞ്ഞെടുത്ത രചനകൾ സ്കൂൾ വിക്കിയിൽ. പദ്ധതി പ്രഖ്യാപിച്ച 1 മാസത്തിനകം സ്കൂൾ വിക്കിയിൽ 1-ാം ക്ലാസ്സുകാരുടെ കുഞ്ഞെഴുത്തുകൾ 100,000 കവിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 1,01,062 സൃഷ്ടികൾ. കുട്ടികളുടെ ഡയറികൾ, കഥകൾ, ചിത്രകഥകൾ, അനുഭവ വിവരണങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും പരസ്യ ഡോക്യുമെൻ്റ് ആക്കുന്നതിനും വേണ്ടി കൈറ്റ് കഴിഞ്ഞ മാസമാണ് സ്കൂൾ വിക്കിയിൽ കുഞ്ഞെഴുത്തുകൾ എന്ന പുതിയ വിഭാഗം ആരംഭിച്ചത്. ഈ വർഷം 1-ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ സംയുക്ത ഡയറി, സചിത്ര നോട്ട്ബുക്ക്, രചനോത്സവം, വായനോത്സവം, ഭാഷോത്സവം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കുഞ്ഞെഴുത്തുകളായത്. ഓരോ കുട്ടിയുടെയും തിരഞ്ഞെടുത്ത ഒരു രചനയാണ് അധ്യാപകർ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. www.schoolwiki.in എന്ന വിലാസത്തിൽ പൊതുജനങ്ങൾക്ക് സൃഷ്ടികൾ കാണാം. രാജ്യത്ത് ആദ്യമായാണ് 1-ാം ക്ലാസ്സുകാരുടെ രചനകൾ ഇങ്ങനെ സമാഹരിക്കുന്നതെന്ന് കൈറ്റ് CEO കെ അൻവർ സാദത്ത് പറഞ്ഞു. ഈ മാസം 27 കുഞ്ഞെഴുത്തുകൾ സ്കൂൾ വിക്കിയിൽ അപ്ലോഡ് ചെയ്യണം. സ്ഥാനാർത്ഥികളുടെ കേസും സ്വത്തും അറിയാൻ മൊബൈൽ ആപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലവും സ്വത്ത് വിവരങ്ങളും ഉൾപ്പെടെ അറിയാൻ പൊതുജനങ്ങൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ KYC നോ യുവർ കാൻഡിഡേറ്റ് എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കി. സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ള യോഗ്യത, സ്വത്ത് വിവരങ്ങൾ, ബാധ്യത, ക്രിമിനൽ പശ്ചാത്തലം, ക്രിമിനൽ കേസുകളുടെ നിലവിലെ സ്ഥിതി തുടങ്ങിയ വിവരങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ വെബ്സൈറ്റ് വഴിയും വിവരങ്ങൾ ലഭ്യമാകും. DLED പ്രവേശനം ഓൺലൈനിലേക്ക്. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ പ്രവേശന നടപടികൾ ഏകജാലക സംവിധാനത്തിലാക്കാൻ സർക്കാർ അനുമതി. ഹയർ സെക്കൻഡറി VHSC ബിരുദ പ്രവേശന നടപടികളെല്ലാം ഓൺലൈൻ ഏകജാലക സംവിധാനത്തിലേക്ക് മാറി വർഷങ്ങളായിട്ടും DLED പ്രവേശനം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസുകളിൽ അപേക്ഷ നൽകുന്ന രീതിയിൽ തുടരുകയായിരുന്നു. ഇത് അവസാനിപ്പിച്ച് ഓൺലൈനിലേക്ക് മാറാനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയാൽ പ്രവേശന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും കൃത്യസമയത്ത് ക്ലാസുകൾ ആരംഭിക്കാനും കഴിയുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് ഇത്. ഓൺലൈൻ ഏകജാലക സംവിധാനത്തിലേക്ക് മാറിയാൽ ഡയറ്റ് ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ ദിവസം ക്ലാസ് ആരംഭിക്കാനാകുമെന്നും ഒരു സെമസ്റ്ററിൽ 100 പഠന ദിനങ്ങൾ എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ലഭിക്കുമെന്നും SERT രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. യുദ്ധം കീവ് ലക്ഷ്യമിട്ട് റഷ്യ. ക്രൂസ് മിസൈലുമായി റഷ്യ തിരിച്ചടിച്ച് ഉക്രൈൻ. ക്രൈമിയയിൽ റഷ്യൻ യുദ്ധക്കപ്പലുകൾ ഉക്രൈൻ തകർത്തു. മിസൈലാക്രമണം കടുപ്പിച്ച് ഉക്രൈനും റഷ്യയും. റഷ്യ ഇന്നലെ ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് ക്രൂസ് മിസൈലുകൾ തൊടുത്തു. പുലർച്ചെ കീവിലെമ്പാടും മിസൈലാക്രമണത്തിൻ്റെ ഉഗ്രശബ്ദങ്ങളായിരുന്നു. ഗുരുതര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഉക്രൈൻ സേന അറിയിച്ചു. പടിഞ്ഞാറൻ മേഖലയായ ലിവ്യു ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ മിസൈലാക്രമണം അതിർത്തി പങ്കിടുന്ന പോളണ്ടിലും പ്രതിരോധ സംവിധാനം ഒരുക്കേണ്ട സ്ഥിതിയുണ്ടാക്കി. ഒസർഡോവ് പട്ടണത്തിനു മീതെ മിസൈൽ സാന്നിധ്യം പരിഭ്രാന്തി പരത്തി. ഉക്രൈനിലെമ്പാടുമായി ഇന്നലെ മാത്രം 57 മിസൈലുകളും ഡ്രോണുകളുമാണ് റഷ്യ ആക്രമണത്തിന് ഉപയോഗിച്ചത്. 28 മിസൈലുകളിൽ 18 ഉക്രൈൻ സേനയ്ക്ക് നശിപ്പിക്കാനായി. 28 ഡ്രോണുകളിൽ 25 തകർത്തു. റഷ്യയിലെ സറാട്ടോവ് മേഖലയിൽ നിന്നായിരുന്നു മിസൈലാക്രമണം. വൈദ്യുതി വാതക വിതരണ ശൃംഖലകളിലും ഇന്നലെ രാവിലെ റഷ്യൻ ആക്രമണം നടന്നു. ക്രൈമിയയിൽ റഷ്യയുടെ 2 യുദ്ധക്കപ്പലുകൾ തകർത്തതായി ഉക്രൈൻ സേന അറിയിച്ചു. ഗാസയിൽ ദുരിതമേറുന്നു, ആശുപത്രി വളഞ്ഞ് ഇസ്രായേൽ സേന. അൽ അമൽ നാസർ ആശുപത്രികൾ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ. കൂടുതൽ ആശുപത്രികൾ വളഞ്ഞും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വെടിവെയ്പ്പ് നടത്തിയും ഇസ്രായേൽ സൈന്യം. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് അൽ അമൽ നാസർ ആശുപത്രികൾക്ക് ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ള സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ പുകബോംബിട്ട് ഭീതി സൃഷ്ടിക്കുകയാണ്. നേരത്തെ വളഞ്ഞ മധ്യ ഗാസയിലെ അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് 480 ഹമാസ് അംഗങ്ങളെ പിടികൂടാനായെന്നും 170 പേരെ വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. അൽ അമൽ ആശുപത്രി പരിസരം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താണ് സൈന്യം മുന്നേറുന്നത്. ചികിത്സയിലുള്ളവരും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി ഒഴിഞ്ഞു പോകണമെന്നാണ് ആവശ്യം. ഗാസയിലെ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 32,226 വർദ്ധിച്ചു. 74,518 പേർക്ക് പരിക്കേറ്റു. കിഴക്കൻ ലെബനനിൽ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായ ബാൽബൈക്കിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. മറുപടിയായി ഇസ്രായേലിൻ്റെ മിസൈൽ കേന്ദ്രത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുല്ലയും അറിയിച്ചു. ഗാസയിൽ എത്രയും വേഗം കൂടുതൽ സഹായം എത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. തെക്കൻ നഗരമായ റഫയിൽ നിന്ന് അധികം അകലെയല്ലാതെ ഈജിപ്ത് അതിർത്തി സന്ദർശിക്കുമ്പോഴാണ് വെടിനിർത്തലും ഭക്ഷണം ഉൾപ്പെടെ സഹായവും ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഗുട്ടറസ് ആവർത്തിച്ചത്. വേനൽമഴ കുറയാൻ സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നു മുതൽ സംസ്ഥാനത്ത് വേനൽമഴ കുറയാൻ സാധ്യത. ഏപ്രിൽ ആദ്യവാരത്തോടെ വീണ്ടും വേനൽമഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. ഏപ്രിൽ അവസാനം വരെ കനത്ത ചൂട് തുടർന്നേക്കും. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ 28 വരെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, കൊല്ലം, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ശുഭദിനം. നന്ദി.